പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, ഇന്നൊരു ക്രിസ്തീയ വിശ്വാസി പരിശുദ്ധയാൽഭവനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണോ, അതോ നാം കാത്തിരുന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെയും സൽപ്രവൃത്തികളുടെയും വിശുദ്ധിയുടെയും ഒക്കെ ഫലമായി നാം പ്രാപിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണോ പരിശുദ്ധയാത്മാവിൻ്റെ അഭിഷേകം? തിരുവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു? ഇതാണ് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കുവാനായി കർത്താവിൽ ആശ്രയിക്കുന്നത്. എന്തിന് ഈ വിഷയം നാം കൂടുതൽ അറിഞ്ഞിരിക്കണം? ഞാൻ സാധാരണയായി ഓർപ്പിക്കുന്നത് പോലെ, നാം തിരുവചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കാത്തത് കാരണം അനേക തെറ്റായ പഠിപ്പിക്കലുകൾ ക്രിസ്ത്യൻത്വത്തിൽ ഇന്ന് പ്രബലമായി പാറ പോലെ ഉറച്ചുപോയിരിക്കുന്നു. അങ്ങനെ ഉറച്ചുപോയ അനേക വിശ്വാസങ്ങളുടെ പുറത്താണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ആയതിനാൽ ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി എന്തെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 വാക്യം, അതിൽ പന്തിരുവരുടെ ലീഡറായിരുന്ന അപ്പോസ്തലനായ പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതായിരുന്നു അന്ന് പാപമോചനത്തിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനുള്ള മാർഗം. കാരണം അത് കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന പദ്ധതിയുടെ സുവിശേഷമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു അവരോട് കൽപ്പിച്ച ഉപദേശമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു അവർക്ക് കൊടുത്ത മഹാദൗത്യം, ഗ്രേറ്റ് കമ്മീഷൻ. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് അവരെ പഠിപ്പിച്ച ആ ഉപദേശം, അതായിരുന്നു പന്തിരുവരന്ന് പ്രസംഗിച്ചിരുന്നത്. അതായിരുന്നു അന്ന് വാലിഡായിട്ടുള്ള ദൈവിക ഉപദേശം, സുവിശേഷം. അതിൻ പ്രകാരം അവർ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതായിരുന്നു അന്നത്തെ ഉപദേശം. എന്നാൽ കൃപായുഗം തുറന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന സ്വർഗീയ മർമ്മമായിരുന്ന പദ്ധതി, ആ വീണ്ടെടുപ്പിൻ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ അവിടെ പാപങ്ങളുടെ മോചനം പിന്നീട് ജലസ്നാനത്താൽ അല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിലായി, ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താലായി. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നുള്ള ദൈവിക വചനത്തിലായി. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ദൈവിക ഉപദേശത്തിലായി. ടുഡേ ഇറ്റ്സ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് യു ആർ സേവ്ഡ്. ഇവിടുത്തെ രക്ഷാപദ്ധതി മാറി, ഇവിടുത്തെ സുവിശേഷം മാറി, ഇവിടുത്തെ ഉപദേശം മാറി. പക്ഷെ തിരുവചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നാം പഠിക്കാത്തത് കാരണം നാം ഇന്നും ആ ഇരുട്ടിൽ, ആ പഴയ ഉപദേശത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കൃപായുഗത്തിൽ പരിശുദ്ധാത്മസ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് നാം കാത്തിരുന്ന് സൽപ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ വിശുദ്ധിയെ തികച്ച് വിശ്വാസം വർദ്ധിപ്പിച്ച് പ്രാപിക്കുന്ന ഒന്നല്ല. ഇങ്ങനെ ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 8 വരെ. ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ്, ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമല്ല ആത്മസ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഒരു സഭയുടെ അച്ചടക്ക നടപടികൾക്ക്, ആത്മീക അനുഗ്രഹത്തിന് ഒക്കെ മാതൃകയാണ് നാം അത് വിശുദ്ധിയെ തികയ്ക്കണം, നാം വിശ്വാസം വർദ്ധിപ്പിക്കണം, നാം സൽപ്രവൃത്തികൾ ചെയ്യണം. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതിൻ്റെ ബേസിസിൽ നമുക്കിന്ന് ലഭിക്കുന്ന ഒരു ദൈവിക അനുഗ്രഹമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നാം കാത്തിരുന്ന നമ്മുടെ വിശുദ്ധിയും നമ്മുടെ സൽപ്രവൃത്തികളും നമ്മുടെ ആ ദൈവിക സ്നേഹത്തിലുള്ള ആഴവും ഒക്കെ കാണിച്ച് നാം കാത്തിരുന്ന് പ്രാപിക്കുന്ന ഒരു അനുഭവമല്ല. ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ക്രിസ്തു അവൻ്റെ ഉള്ളിൽ ഉരുവാകുന്നു. ഹല്ലേലൂയ, അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ, അതായത് ഡെത്ത് ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവനെ മുദ്രയിടുകയാണ്. ദ മൊമെൻറ്റ് യു ബിലീവ് ഇൻ ദ ഡെത്ത് ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ഹോളി സ്പിരിറ്റ്. അതിനുശേഷം നമ്മുടെ വിശ്വാസവും നമ്മുടെ ദൈവസ്നേഹവും ഒക്കെ നാം വർദ്ധിപ്പിക്കുന്നതിനെ അനുസരിച്ച്, നമ്മുടെ ഉള്ളിലെ ആത്മീക സ്നേഹം വർദ്ധിക്കുന്നതിൻ്റെ അനുസരിച്ച്, നാം ദൈവത്തോട് അടുക്കുന്നതിൻ്റെ അനുസരിച്ച് കൃപാവരങ്ങളെ നമുക്ക് ജ്വലിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ കൃപയുടെ മേൽ കൃപ, തേജസ്സിൻ്റെ മേൽ തേജസ്, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം, ശക്തിയുടെ മേൽ ശക്തി, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. ദൈവിക സാന്നിധ്യം നമുക്ക് കൂടുതൽ അനുഭവിക്കുവാൻ കഴിയും. ദൈവിക ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമുക്ക് വലിയൊരു ആത്മീക സന്തോഷം, ആത്മീക സംതൃപ്തി തരുന്ന ഒരു അനുഭവമാണ്. അതിനെയാണ് ഇന്ന് തെറ്റായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്ന് അനേക സഭകൾ ഒക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ആത്മാവിനാൽ നാം കർത്താവിനെ വിശ്വസിച്ചപ്പോൾ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ അവനെ കർത്താവിൻ്റെ കാൽവറിയിൽ കൂടി നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിൽ നാം വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴേ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഇന്ന് കാത്തിരുന്ന് പ്രാപിക്കേണ്ട ഒരു അനുഭവമല്ല അത്. ഈ ഉപദേശം തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതിനാൽ എന്തെല്ലാം തെറ്റായ പ്രാക്ടീസുകളാണ് പരിശുദ്ധ ആത്മാവിൻ്റെ പേരിൽ ഇന്ന് ക്രിസ്തീയ സഭകളിൽ വന്നുകൂടിയിരിക്കുന്നതെന്നറിയാമോ? അഭിഷേകം പ്രാപിക്കാൻ ക്ലാസുകൾ, അതിനുവേണ്ടി പ്രത്യേകം പ്രോഗ്രാമുകൾ, അന്യഭാഷ പറയാൻ പ്രത്യേക ക്ലാസുകൾ, കാത്തിരിപ്പുകൾ, അതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റുകൾ, അഭിഷേകത്തിൻ്റെ അഗ്നി, അഭിഷേകത്തിൻ്റെ പേരിൽ അത്ഭുതങ്ങൾ, എന്തെല്ലാം ചൂഷണങ്ങൾ, എന്തെല്ലാം അഭിനയങ്ങൾ! ഏറ്റവും നല്ലോണം അഭിനയിക്കുന്ന ആൾ ഏറ്റവും വലിയ നേതാവായി. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത് എന്നൊക്കെയുള്ള വാക്യമുള്ളത് കാരണം ആർക്കും ആ ഏറിയയിൽ ഒന്നും ചോദിക്കാനോ ആ ഏറിയയിലോട്ട് കടക്കാനോ പേടി. സഫീറായും അനന്യാസും ഒക്കെ പരിശുദ്ധാത്മാവിനെതിരെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുള്ള ഉദാഹരണങ്ങളൊക്കെ എടുത്ത് പറയുമ്പോഴത്തേന് അവർ വീണ് മരിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് പിന്നെ ജനത്തിന് പരിശുദ്ധാത്മാവ് സംബന്ധമായ ഒരു കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാൻ ധൈര്യമില്ല. എന്നാൽ ഇതാണ് ആക്ച്വൽ ദൈവ ദൂഷണം, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണം. സത്യത്തെ മറച്ചു വെച്ച് അസത്യത്തെ പ്രോത്സാഹിപ്പിക്കുക, ജനത്തെ അന്ധകാരത്തിൽ അടയ്ക്കുക. ഹാലലൂയ, അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ചെയ്യുന്നതല്ലായിരിക്കാം, പക്ഷെ സത്യ ഉപദേശം തിരിച്ചറിയാത്തതിലെ ക്രമക്കേടുകൾ, ക്രിസ്തുവിൽ നിന്ന് വന്നു പോയിരിക്കുന്ന തെറ്റുകൾ, അനേക തെറ്റായ ഉപദേശങ്ങളെ അടുത്ത വലിയൊരു തെറ്റ്. പ്രിയ സ്നേഹിത, പരിശുദ്ധാത്മാവാൻ ദൈവം ത്രിത്വത്തിൽ മൂന്നാമനായ സത്യ ദൈവമാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ നാം അഭിഷേകം പ്രാപിക്കും, നാം ശക്തി പ്രാപിക്കും, നമ്മുടെ മേൽ ആ സാന്നിധ്യം ഇറങ്ങി ആവസിക്കും. 2 കൊരിന്ത്യർ 12 അതിൻ്റെ 9 അപ്പസ്തലനായ പൗലോസ് പറയുകയാണ്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പൗലോസ് അപ്പസ്തലൻ പറയുകയാണ്, എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബലഹീനത ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി ആവസിക്കുന്നു. എൻ്റെ മൺകൂടാരങ്ങളിൽ അവൻ്റെ ആത്മീക ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് കൂടുതൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. അതുകൊണ്ട് എനിക്ക് കഷ്ടത്തിലായത് എനിക്ക് നല്ലതിനായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഏതുകൊണ്ട്? കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവയൊക്കെ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി ഇന്നും വ്യാപരിക്കും. ആ ശക്തിയാൽ നമ്മളെ ദൈവം ബലപ്പെടുത്തും. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവർക്കായിട്ട്, അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഒരു പ്രത്യേക കാറ്റഗറി ആൾക്കാരുടെ മേൽ മാത്രം വന്നിരുന്നു. അതായത് പുരോഹിതന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ എന്നീ ഒരു പ്രത്യേക കാറ്റഗറികളുടെ മേൽ മാത്രം പ്രത്യേക ഒക്കേഷനിൽ പ്രത്യേക ദൗത്യത്തിനായി വന്നിരുന്നു. എന്നാൽ യിരെമ്യ പ്രവാചകൻ, എഹെസ്കേൽ പ്രവാചകൻ, യോവേൽ പ്രവാചകൻ ഇവരിലൂടെയൊക്കെ ദൈവം അത് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളൊക്കെ ആ ആത്മീക ശക്തി പ്രാപിക്കും, നിങ്ങളുടെ യുവർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആൻഡ് യുവർ ഓൾഡ് പീപ്പിൾ വിൽ ഡ്രീം ഡ്രീംസ്. അവർ സ്വപ്നങ്ങളെ കാണും, അവർ ദർശനങ്ങളെ കാണും, ദൈവിക ശക്തി അവരുടെ മേൽ വ്യാപരിക്കും. ഇത് പ്രവാചകന്മാർ മുഖാന്തരം ഇത് നടക്കും എന്നുള്ളത് പ്രവചനമായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപായിട്ട് അതിൻ്റെ കൺഫർമേഷൻ കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ സ്നാപകൻ നിങ്ങളെ ജലത്തിൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ അധികം നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. വീണ്ടും പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടവും പിന്നെ ശമരിയയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് അവർക്ക് ഈ കൺഫർമേഷൻ, ഈ വാഗ്ദത്തം വീണ്ടും അവരെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പെന്തക്കോസ്റ്റ് നാളിൽ അതിൻ്റെ നിവർത്തീകരണം എന്നോളം പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിൽ വരികയും അവരെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ പരിശുദ്ധാത്മാവ് നിറവിനാൽ നിറഞ്ഞു. അവരത് തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ മറ്റുള്ളവരോടും ആഹ്വാനം ചെയ്തത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ഇതൊരു സ്വർഗീയ രഹസ്യത്തിൻ്റെ നിറവേറലായിരുന്നില്ല. പരിശുദ്ധാത്മാവ് വരും എന്ന് അന്ത്യകാലത്ത് ശക്തി പകരും എന്നുള്ളത് ഒരു പ്രവചന നിവർത്തിയാണ്. This was not a mystery revealed. ഇതൊരു സ്വർഗീയ മർമ്മം, സ്വർഗീയ രഹസ്യമായിരുന്നില്ല. പ്രവാചകന്മാർ മുഖാന്തരം ഇത് മുന്നമേ അരുളി ചെയ്തിരുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു അവരോട് സംസാരിച്ചിരുന്നതാണ്, ഞാൻ പോയ ശേഷം കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇത് അവർക്ക് അറിയാമായിരുന്ന കാര്യമാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആരംഭ ദിവസമല്ല. ഹോളി സ്പിരിറ്റ് ലോകത്തിൽ വന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന സഭയുടെ ആരംഭത്തിന് വേണ്ടി അല്ല, മറിച്ച് സ്വർഗരാജ്യം എന്ന ദൈവീക പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയായിരുന്നു. സഭ എന്നത് ഒരു സ്വർഗീയ മർമ്മമായിരുന്നു. അത് അതിനു മുമ്പ് ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിൽ പെന്തക്കോസ്റ്റ് നാളിൽ വന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ സഭയുടെ ആരംഭത്തിന് വേണ്ടി ആയിരുന്നില്ല, സ്വർഗരാജ്യത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നത് ഉലക സ്ഥാപനം മുമ്പ് മുതലേ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു വസ്തുതയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 5-9 വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കാം. പല ആവർത്തി സംസാരിച്ചിട്ടുള്ള വിഷയമാണ് എങ്കിലും ഞാനത് വീണ്ടും വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 5-9 വാക്യങ്ങൾ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ആ മർമ്മം, ഈ മർമ്മം എന്ന് പറയുന്നത് ഒരു സ്വർഗീയ രഹസ്യമാണ്, സ്വർഗത്തിൽ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സംഗതിയാണ്. അത് ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. അതാരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത്? ദൈവം ദൈവസഭയിൽ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ദൈവം ആക്കി വെച്ച ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരുമാണ്. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചു. അതിലെ ആദ്യത്തെ 2 പൊസിഷനുകളാണ് ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക ഉപദേശങ്ങൾ അവരിൽ കൂടി ദൈവസഭയെ അറിയിക്കുകയാണ്. ഇതിനൊരു പ്രീവിയസ് ട്രാക്ക് റെക്കോർഡ് എടുക്കാനില്ല. ഇത് പഴയ കാലങ്ങളിൽ ആരും ഫോളോ ചെയ്തിരുന്നതല്ല. ഇത് സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സംഗതി അപ്പോസ്തലനായ പൗലോസിനെ കൃപായുഗം ആരംഭിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉപദേശങ്ങളും സുവിശേഷങ്ങളും ദൈവസഭയിൽ കൂടി അപ്പോസ്തലന്മാരിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി ദൈവം അവരോട് സംസാരിക്കുകയാണ്. അതാണ് ഈ 13 ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് ഇത് അറിയായി വന്നിരുന്നില്ല. നൺ ഓഫ് ദ പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ് ന്യൂ ദിസ്. ഒരു കുഞ്ഞുങ്ങൾക്കും പൗലോസിന് മുമ്പ് ഇത് അറിയത്തില്ലായിരുന്നു. ഇത് പൗലോസിന് വെളിപ്പെടുമ്പോൾ ഈ സുവിശേഷം അറിയാവുന്ന ഒരേ ഒരാൾ ഈ പ്ലാനറ്റിൽ ഉണ്ടായിരുന്നത് പൗലോസ് മാത്രമാണ്. അതിന് മുൻപ് ഇത് മർമ്മമായിരുന്നു. ദൈവം ഇതാർക്കും വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. ഇത് സ്വർഗത്തിൽ മർമ്മമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോണ്ട് ടെൽ മീ ദാറ്റ് സംബഡി ന്യൂ ദിസ് ബിഫോർ ഇറ്റ് വാസ് റിവീൽഡ്. അടുത്ത വാക്യം, ആറാം വാക്യം, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ ഈ വലിയ സുവിശേഷമാണ് ഇതിൻ്റെ മർമ്മമെന്ന് പറയുന്നത്. അതായത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ. എന്താണ് ആ സുവിശേഷം? ഈ സുവിശേഷമാണ് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ആ കാൽവറിയിൽ കൂടി ഒഴുകിയ തങ്ക രക്തത്താൽ അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അതിലെ വിശ്വാസത്താൽ ഞാനിന്ന് രക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് ക്രിസ്തുയേശുവിലെ സുവിശേഷം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ. യേശു ക്രിസ്തുവിൻ്റെ കൂടി ജോയിൻ ഹെയേഴ്സ്, കർത്താവിൻ്റെ കൂട്ടവകാശം, ഏക ശരീരസ്ഥര്, ഹല്ലേലൂയ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ ആകേണം എന്നുള്ളത് തന്നെ. ഏഴാം വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിനെ കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 22-ാം അധ്യായം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാൻ കഴിയും. കർത്താവ് ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്ന് ഞാൻ നിന്നെ ശുശ്രൂഷകനായി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ഈ സുവിശേഷം റിവീൽ ചെയ്യുവാൻ, വെളിപ്പെടുത്തുവാൻ, ഈ സത്യം മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഒരു അപ്പോസ്തലനെ എടുത്ത് ഈ വസ്തുത വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ 8-ാം വാക്യം പറയുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ ഈ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. ഹല്ലേലൂയ, ജാതികളോട് ദ അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, ഈ അപ്രമേയ ധനം, ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 9-ാം വാക്യം, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന, അതായത് ഉലക സ്ഥാപനത്തെ മുൻപ് മുതലേ ദൈവം സ്വർഗത്തിൽ രഹസ്യമാക്കി വച്ചിരുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവം പ്രത്യേക ഒരു ഗ്രേസ് പീരീഡിൽ അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്ത് ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന വലിയ മർമ്മം പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിന് മുൻപ് ഒരുത്തർക്കും മനസ്സിലായിരുന്നില്ല, ഒരുത്തർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു അപ്പോസ്തലന്മാർക്ക് ഇതിനു മുമ്പ് ഇത് അറിയത്തില്ലായിരുന്നു. ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും എന്ന് പറയുന്നത് ദൈവം സഭയിൽ സ്ഥാപിച്ച ഓരോ പൊസിഷനുകളാണ്. എഫേസ്യയിലും കൊലോസിയയിലും കൊരിന്ത്യയിലും അതുപോലെയുള്ള സഭകളിൽ തെസലോനിക്കയിലും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷകന്മാരെ ആക്കി വയ്ക്കുമ്പോൾ അവിടെ ദൈവം സ്ഥാപിച്ച പൊസിഷനുകളായത്. ഇത് യെരുശലേമിലുള്ള 12 അപ്പോസ്തലന്മാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അതിനെ അനേക സഭകൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാരണം ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ അതിൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അത് മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നമ്മെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. കാര്യം ഇതിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാ. ഇതിൻ്റെ ഉപദേശങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തേക്കുന്നത് അപ്പോസ്തലന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയുമാണ്. ഹല്ലേലൂയ, ഇതൊരു സ്വർഗീയ മർമ്മമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ കൺഫർമേഷൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദിസ് വാസ് ഹിഡ് ഇൻ ഗോഡ്. മനസ്സിലായോ? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന, സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു ദൈവിക മർമ്മമായിരുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ ഉരുവാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. ഇതൊരു സ്വർഗീയ മർമ്മമായിരുന്നു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ദൈവം ലോകത്തിൽ വന്നത് ഒരു സീക്രട്ട് അല്ലായിരുന്നു. അതൊരു മറഞ്ഞിരുന്ന മർമ്മമല്ലായിരുന്നു. ഒരു സ്വർഗീയ മർമ്മത്തിൻ്റെ നിവർത്തീകരണമല്ലായിരുന്നു അത്. പ്രവാചകന്മാരിലൂടെ അറിയിച്ചതും കർത്താവ് യേശു ക്രിസ്തുവിനെ വാഗ്ദത്തം കൊടുത്തതുമാ. യോവേൽ പ്രവാചകൻ പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലെ മിനിസ്ട്രിയിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോയ ശേഷം കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിൽ അയക്കും. പത്രോസ് അപ്പോസ്തലൻ ഇത് കൺഫേം ചെയ്യുക, ഇവർ വീഞ്ഞു കുടിച്ചവരല്ല, മറിച്ച് യോവേൽ പ്രവചന നിവൃത്തിയാണ്. അത് അന്ത്യകാലത്ത്, അതായത് വാഗ്ദത്ത പദ്ധതിയായിരുന്ന സ്വർഗരാജ്യത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ അവസാന നാളുകളാണ്. ദേ വെർ അബൌട്ട് ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ നിവർത്തീകരണത്തിൻ്റെ ഭാഗമായി പ്രവാചകന്മാരിൽ കൂടി അരുളി ചെയ്ത അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളുടെ ഭാഗമായാണ് പരിശുദ്ധാത്മാവ് ദൈവം ലോകത്തിൽ വന്നതും അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുന്നതും. അല്ലാതെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആരംഭ ദിവസങ്ങളല്ല, സ്വർഗരാജ്യത്തിൻ്റെ അവസാന നാളുകൾ. അപ്പോസ്തലനായ പൗലോസ് പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് അവിടെ പറയുകയാണ്, ഇത് അന്ത്യകാലമാകിയാൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിച്ചേ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നെ സ്നാനപ്പെടുത്തുവാൻ അല്ല ദൈവം അയച്ചത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ എല്ലാം കഴിയാൻ പോകുന്നു, ഇത് അന്ത്യകാലമാണെന്ന് പറയുന്നിടത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഒരു പുതിയ പദ്ധതിയുടെ ആരംഭം അവിടെ. പത്രോസ് അപ്പോസ്തലൻ എല്ലാം തീരാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് നാം പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച ഈ സഭയുടെ ഭാഗമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. ഇന്നത്തെ ഈ സഭയുടെ രക്ഷാമാർഗം ക്രൂശാണ്. കർത്താവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ പ്രവർത്തിയിലെ ആഴമായ വിശ്വാസമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാധാരണ പറയാറുള്ള വാക്യമാണ്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും, അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുക, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അതെന്ത് സുവിശേഷമാണ് പൗലോസെ? കർത്താവായ യേശു ക്രിസ്തു, ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഇതാണ് പുതിയ നിയമസഭയുടെ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ സുവിശേഷം. അതിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദൈവം മുദ്രയിടുകയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ ഇതാണ് നമ്മുടെ ഗ്രേസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അതായത് ഇതൊന്നും നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കുണ്ടോ നമുക്ക് ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം തന്നെ അതിന് കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്കും മീതെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ വിടുമ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും ക്രിസ്തുവിൽ കൂടി തന്നോട് നിരപ്പിച്ചു. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. 20-ാം വാക്യം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി, അതായത് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കാര്യം ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റ മഹിമയിൽ, മഹത്വത്തിൻ്റെ മഹിമയിൽ വാഴുകയാണ്. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് അവൻ്റെ അംബാസിഡേഴ്സായിട്ട് ലോകത്തെ അറിയിക്കുവാൻ. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേസ് കമ്മീഷൻ. കർത്താവിൻ്റെ ക്രൂശീകരണത്തിനും മരണ പുനരുദ്ധാനത്തിനും ശേഷം ദൈവം ക്രൂശിൽ വരുത്തിയ രക്ഷണീയ പ്രവൃത്തിയെ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ദൈവം ആരംഭിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷവും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മഹാദൗത്യവുമാണിത്. 21-ാം വാക്യം, പാപം അറിയാത്തവനെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിന്? നാം, ഞാനും നിങ്ങളും അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേസ് കമ്മീഷൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പന്തിരുവര് പ്രസംഗിച്ച സുവിശേഷമല്ല, പൗലോസിനെ ദൈവം വെളിപ്പെടുത്തി, ദൈവം പൗലോസിലൂടെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. ഈ സുവിശേഷത്തിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി, നമ്മെ അഭിഷേകം ചെയ്ത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമാക്കിയാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണ വിശ്വാസം, പരിപൂർണ സമർപ്പണം, അതിൽ സന്തോഷിക്കുക, ആ വീണ്ടെടുപ്പിൽ നമ്മൾ സന്തോഷിക്കുക, അതിൽ സമർപ്പിക്കുക. നത്തിങ് മോർ ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ്. യേശു ക്രിസ്തുവിലെ, കർത്താവിൻ്റെ കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്തിൻ്റെ ആഴം, അതിൽ ദൈവം നമ്മളെ വീണ്ടെടുക്കുകയാണ്. ഇറ്റ്സ് സോളാ ഫിഡേ. ഹല്ലേലൂയ. ഇറ്റ്സ് ഗ്രേസ് അലോൺ, ഇറ്റ്സ് ഫെയ്ത്ത് അലോൺ, ആൻഡ് ഇറ്റ്സ് ക്രൈസ്റ്റ് അലോൺ. ഹല്ലേലൂയ. ഇതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ സ്നാനപ്പെടുത്തുക, ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർക്കുകയാണ്. ഇതിന് വേറെ ഒരു ചടങ്ങിൻ്റെയും ആവശ്യമില്ല. കർത്താവിലുള്ള ആഴമായ സമർപ്പണത്തോടുകൂടിയുള്ള ആ വിശ്വാസം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:13 കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 12:13 അവിടെ പറയുകയാണ്, ഫോർ ബൈ വൺ സ്പിരിറ്റ് വി ആർ ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി, വെദർ വി ബി ജ്യൂസ് ഓർ ജെന്റൈൽസ്. നീ യഹൂദനായാലും യവനനായാലും നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. പരിശുദ്ധ ആത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഈ സഭയുടെ ഭാഗമാക്കി തീർക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:14 അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. മനസ്സിലായോ? നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള ആ സത്യ സുവിശേഷം, ആ സത്യവചനം നിങ്ങൾ കേൾക്കുകയും നിങ്ങളതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. മനസ്സിലായോ? ഈ സുവിശേഷത്തിൽ നാം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 8:11 അവിടെ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് കൊണ്ട് ദൈവം നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെന്നുള്ളതിൻ്റെ അടുത്ത അഷുറൻസാണത്. 2 കൊരിന്ത്യർ 1:22 അവിടെ പറയുന്നു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. പരിശുദ്ധ ആത്മാവ് കൊണ്ട് നമ്മളെ മുദ്രയിടുക, ആത്മാവെന്ന അച്ചാരം. അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഡ്വാൻസ്, അതായത് ഡൗൺ പേയ്മെൻറ്റ്. നമ്മളൊരു വസ്തു വാങ്ങണം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കും, ഒരു 10% ഡൗൺ പേയ്മെൻറ്റ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്നത് വാങ്ങിക്കൊള്ളാം, നമ്മളത് എഴുതിച്ചു കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു അഷുറൻസാണ്. ഇവിടെ ദൈവം നമ്മളോട് പറയുക, ഒരിക്കൽ നിന്നെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടും ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ഡൗൺ പേയ്മെൻറ്റ് തന്നിരിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടുന്നത്? ഈ വിഷയത്തിൽ എന്ത് ക്ലാരിറ്റിയാണ് ഇനി നമുക്കിതിൽ കൂടുതൽ വേണ്ടുന്നത്? ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിരിക്കുന്ന മഹൽ പദ്ധതികൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കൃപയാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിനാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അവനാലല്ലോ, ഹല്ലേലൂയ, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിനാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുക, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ നോട്ടം, നമ്മുടെ കൊടുക്കുവാങ്ങലുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരം ഒക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും. ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുക, നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നാം ഒരു കാര്യം സംസാരിക്കുമ്പോൾ, നാം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ ഒക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിരിക്കരുത്. മറ്റൊരാൾ കാണുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. അതിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുക. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിനാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം അവിടെ പറയുക, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല. ഇന്ന് താങ്കൾ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം താങ്കൾക്കില്ല എന്ന് വിശ്വസിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ക്രിസ്തുവിനുള്ളവനല്ല. ഹല്ലേലൂയ. എന്ത് കോൺട്രാഡിക്ടറി ആണെന്നറിയാമോ? നിങ്ങൾ മറ്റുള്ളവർ വിശ്വസിച്ചിരിക്കുന്നത് ഇത് തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട്. ഇന്ന് നാം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നാം മുദ്രയിടപ്പെടുകയാണ്. എൻ്റെ പ്രിയ വാത്സല്യ സ്നേഹിത, മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നാം ദൈവത്തിൻ്റെ വകയാണെന്ന് കാണിക്കുക. ദൈവത്തിൻ്റെ പൊസഷനാണ് നാം. പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വകയാണ്. അത് എറ്റേണലി സെക്യൂറാണ്. നോ ബഡി ക്യാൻ ടാമ്പർ ദാറ്റ്. അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയൻ്റ് റിസീവ് ചെയ്യുന്നത് വരെ അത് സെക്യൂർഡാണ്, അത് പ്രൊട്ടക്റ്റഡാണ്. പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 144,000 പേരെ മുദ്രയിടുന്നത് അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം അവർ മഹാകഷ്ടത്തിൽ കൂടി കടക്കാൻ പോവുക, ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടക്കാൻ പോവുകയാണ്. ദൈവം അവരുടെ മേൽ മുദ്രയിട്ടിരിക്കുക. എന്നാൽ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അവരെ വീണ്ടും കാണുക. അവർ കുഞ്ഞാടിൻ്റെ കൂടെ സിയോൻ മലയിൽ അവരെ കാണുക. 7-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെയുള്ള മഹാകഷ്ടത്തിൽ കൂടി അവർ കടന്നു പോവുക. അവരുടെ നെറ്റിമേൽ യേശു ക്രിസ്തുവിൻ്റെ നാമം എഴുതിയിരിക്കുക. അവിടെ അന്ന് അന്തിക്രിസ്തു 666 അടിച്ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ എല്ലാം മേലെ. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ മുദ്രയേറ്റവർ, ഹല്ലേലൂയ, ഒരു കുഴപ്പമില്ലാതെ 14-ാം അധ്യായത്തിൽ അവരെ കാണുക. എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് കഴിഞ്ഞാൽ യു ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ഹിം. ഹല്ലേലൂയ. തിരുവചനം നമുക്കതിൻ്റെ ഉറപ്പ് തരികയാണ്. ഇന്ന് താങ്കൾ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമായാൽ യു ആർ എറ്റേണലി സേവ്ഡ് ആൻഡ് യു ആർ എറ്റേണലി സെക്യൂർഡ്. റാപ്ചറിൽ താങ്കൾ എടുക്കപ്പെടുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക, നാം എല്ലാവരും രൂപാന്തരപ്പെടും. കൊരിന്തിലെ സഭയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയണ്ടായല്ലോ. ഹല്ലേലൂയ. കൊരിന്തിലെ സഭയോട് പറയുകയാണ്, നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്താ കാര്യമെന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. അന്ത്യകാലത്തിന് വേണ്ടി അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വൺസ് യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, യു ആർ സേഫ് ആൻഡ് യു ആർ സെക്യൂർഡ് ടിൽ ദ ഡേ ഓഫ് റിഡംപ്ഷൻ. ഹല്ലേലൂയ. ദൈവം തരുന്ന ആ അഷ്യൂറൻസിനായിട്ട്, ദൈവം തരുന്ന ആ വലിയ അനുഗ്രഹത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുക, ഇനി എന്തിനാണ് നമ്മെ ഈ മുദ്രയിട്ട് ദൈവം ഈ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നത്? നാം ഒടുക്കത്തെ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലായി, അങ്ങനെ ആ സന്തോഷത്തിൽ അങ്ങനെ കഴിയാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഈ സത്യ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഈ അമൂല്യ നിധി. ഈ അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, ഈ അമേസിംഗ് ഗ്രേസ്, നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഈ മഹത്തായ രക്ഷാപദ്ധതി, ദൈവത്തിൻ്റെ കൃപാദാനം, അത് മറ്റുള്ളവരോട് പറയുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു വലിയ ദൗത്യമാണത്. അത് നാം മറ്റുള്ളവരെ അറിയിക്കണം. ഹല്ലേലൂയ. കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരിക്കുന്നത് പോർച്ചിൽ പാർക്ക് ചെയ്ത് നിർത്തിയേക്കാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവം തൻ്റെ ശക്തിയെ പകർന്നിരിക്കുന്നത് ചുമ്മാതെ ചടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല. യെശയ്യാ പ്രവചനം 61-ാമത്തെ അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യം ഇങ്ങനെ പറയുകയാണ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, ബിക്കോസ്, യേശു ക്രിസ്തു പറയുക, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. കർത്താവിന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നിർത്തിയാൽ മതി, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ എന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. പക്ഷെ പറയുകയാണ്, ബിക്കോസ്. എന്തിനെന്ന് കർത്താവ് പറയുക, എന്തിനാണ് അത് പകർന്നിരിക്കുന്നതെന്ന് പറയുക. ഹല്ലേലൂയ. ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ ടു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ് ടു ദ പുവർ, to bind up the broken hearted, to proclaim freedom for the captives and release them from the darkness. Hallelujah, hallelujah. Inna karthavu nammalodu parayana, the spirit of the Lord is upon you. Why? Because there are certain responsibilities entrusted on you and you should fulfill it. നമ്മളെ ദൈവം ആ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നത്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, ഫേസ്ബുക്കിൽ നോക്കി ഒക്കേഷണലി ഒരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ചില തംസപ്പുകളൊക്കെ കാണിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമ്മുടെ മേലൊരു അഭിഷേകത്തിൻ്റെ ശക്തി പകർന്നിരിക്കുക, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ഹല്ലേലൂയ. അതെന്തിനാണെന്നറിയാമോ? അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം പ്രാപിക്കുവാൻ, ശക്തിയുടെ മേൽ ശക്തി പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. ആ അഭിഷേകത്തെ പുതുക്കുവാൻ, ആ ശക്തി നമ്മുടെ മേൽ, ഹല്ലേലൂയ, ഇറങ്ങി ആവശിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അതിനെ പുതുക്കുവാൻ, ആ ശക്തിയാൽ അനേക ദൈവിക വീര്യപ്രവൃത്തികൾ നമ്മളിൽ കൂടെ നടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം അതിങ്ങനെ പറയുകയാണ്, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. അതായത്, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3, ആക്ച്വലി പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിലൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തിയിട്ട് പുതിയ നിയമ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതാണ് എന്ന് നമ്മൾ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, പഴയ നിയമ ശുശ്രൂഷയുടെ ശുശ്രൂഷകനായിരുന്ന മോശെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ മോശയുടെ മുഖവും ശരീരത്തിലെ തൊക്കുകളുമൊക്കെ പ്രകാശിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്സിനാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ തൻ്റെ മുഖം തേജസ്സിനാൽ പ്രകാശിക്കുകയാണ്. അതിനുശേഷം മടങ്ങി വരുന്ന മോശയുടെ മുഖത്ത് ഇസ്രായേൽ മക്കൾക്ക് നോക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ താൻ തൻ്റെ തലയിൽ ഒരു മൂടുപടം ഇട്ടതിന് ശേഷമാണ് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെ 18-ാം വാക്യം 3-ാം അധ്യായം 18-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മോശയ്ക്ക്, തൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കടന്നു ചെന്ന മോശയ്ക്ക് തൻ്റെ തൊക്കും തൻ്റെ മുഖവുമൊക്കെ ദൈവിക സാന്നിധ്യത്താൽ, ദൈവിക തേജസ്സിനാൽ താൻ അത്രമാത്രം പ്രകാശിപ്പിക്കപ്പെടുമെങ്കിൽ നാം ഓരോരുത്തരും കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുവാനായിട്ട് കഴിയും. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ കഴിയും എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. താൻ ഇവിടെ ഓർപ്പിക്കുകയാണ്, 11-ാം വാക്യത്തിൽ നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. നീങ്ങിപ്പോകുന്ന പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയും അതിൻ്റെ ശുശ്രൂഷകനും ഒക്കെ തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്ന, നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന, നിത്യജീവനം നമ്മളെ യോഗ്യരാക്കുന്ന ഈ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളുടെ മുഖം, ഈ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതായിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. ആ തേജസ് പ്രാപിക്കുവാൻ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ തേജസ് പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പ്രബോധിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയിൽ ചെന്ന് കഴിയുമ്പോൾ, എഫെസോസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചില ശിഷ്യന്മാരെ കണ്ടിട്ട് അവരോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചുവോ? കാര്യം അല്പസമയം അവരോട് സംവാദിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി ഇവർ കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആണ്, ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയത്തില്ല, യേശു ക്രിസ്തുവിനാൽ കാൽവറിയിൽ നിവർത്തിക്കപ്പെട്ട രക്ഷണീ പ്രവൃത്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവരേത് സുവിശേഷമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സുവിശേഷം ആണ് അവർ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ താൻ വിശ്വസിച്ചപ്പോഴേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമായിരുന്നു. അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ ആ ചോദ്യത്തിന് പറയുന്ന മറുപടി, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ വിഷയത്തിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, എങ്കിലും ആ ചോദ്യം ഇന്ന് പകലിൽ നിങ്ങളോട് ചോദിക്കുവാനായിട്ട്, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരി സഹോദര, താങ്കളോട് ആ ചോദ്യം ചോദിക്കുവാൻ എനിക്ക് അന്തരാത്മാവിൽ പ്രേരണയുള്ളതുകൊണ്ട് ഞാനിന്ന് ചോദിക്കുകയാണ്, ഹാവ് യു റിസീവ്ഡ് ഹോളി സ്പിരിറ്റ് വെൻ യു ബിലീവ്ഡ് ഇൻ ഹിം? യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഇതിൽ വിശ്വസിച്ചപ്പോൾ താങ്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇല്ല, താങ്കൾ പ്രാപിച്ചില്ല എന്നാണ് താങ്കളുടെ ഉത്തരവെങ്കിൽ, ഇന്ന് സ്നേഹത്തോട് വാത്സല്യത്തോട് ഞാൻ താങ്കളോട് പറയുകയാണ്, ഇന്ന് താങ്കൾ കർത്താവിലേക്ക് വന്ന് അവൻ്റെ കാൽവറിയിലെ രക്തത്താൽ, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിൽ താങ്കൾ ഇന്ന് വിശ്വസിച്ചാൽ ഇന്ന് താങ്കളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്, പരിശുദ്ധാത്മാവിനാൽ താങ്കളെ അഭിഷേകം ചെയ്യുകയാണ്, ഒടുക്കത്തെ നാളുവരെയും താങ്കളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. താങ്കൾ വിശ്വസിച്ചാൽ ഇന്ന് താങ്കൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് കഴിയും. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച്, ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച്, ദ ഗേറ്റ് മിനിസ്ട്രിയെക്കുറിച്ച് താങ്കൾ കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ thegateministries.net എന്ന വിലാസത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാട്ട്, അല്ല ഞങ്ങളോടൊപ്പം ഈ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ thegateministriesofficial@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു.